ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ച 140 കോടി പൌരന്മാരുടെ കഠിനാധ്വാനത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സമ്പദ്വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വളർച്ചാപാതയിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിന് പ്രത്യേകമായി ഒരു കായിക സർവകലാശാല ആവശ്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ച 140 കോടി പൌരന്മാരുടെ കഠിനാധ്വാനത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കോവിഡിന് ശേഷമുണ്ടായ യുദ്ധങ്ങൾ, അസ്ഥിരത തുടങ്ങിയ ആഗോള പ്രശ്നങ്ങൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്നും സാമൂഹ്യ മാധ്യമത്തിൽ ഒരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വളർച്ച നിലനിർത്തുന്നതിന് ആത്മനിർഭർ ഭാരത് ആയി മാറേണ്ടത് പ്രധാനമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വിദേശയാത്രകൾ പരിമിതപ്പെടുത്താനും വിദേശ രാജ്യങ്ങളിൽ വിവാഹങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഒഴിവാക്കാനും സ്വർണം വാങ്ങൽ പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ആഗോള സമ്പദ്വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വളർച്ചാപാതയിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇറക്കുമതി ചെയ്യുന്ന ഊർജ്ജത്തെയും വളങ്ങളെയും രാജ്യം ആശ്രയിക്കുന്നുണ്ടെങ്കിലും ബാഹ്യ വെല്ലുവിളികളെ നേരിടാൻ ശേഷിയുള്ളതും ഊർജ്ജസ്വലവും സാഹചര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതുമായ സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് അവർ വിശേഷിപ്പിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. കേരളത്തിന് പ്രത്യേകമായി ഒരു കായിക സർവകലാശാല ആവശ്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഇതിലൂടെ നിരവധി കായിക താരങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നും കായിക മേഖലയ്ക്ക് കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിച്ച ഏക് ഖണ്ഡ ഖേൽ കെ മൈദാൻ മേൻ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും എല്ലാവരും കായിക വിനോദങ്ങളിൽ ഏർപ്പെടണമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്തെ കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത മന്ത്രി ഒ.ജെ. ജനീഷ് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഉയർന്ന ആനുകൂല്യങ്ങൾ കായിക പ്രതിഭകൾക്ക് നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നും പഠിക്കാൻ അല്പം പിറകിൽ പോയാലും കളിക്കാൻ പിറകോട്ട് പോകരുതെന്നും മന്ത്രി പറഞ്ഞു. രാജ്യത്ത് 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ പഖ്വാടയ്ക്ക് ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി J.P. നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. NCERT യുടെ 66ാം സ്ഥാപക ദിനത്തിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാർത്ഥികൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസം നവീകരിക്കുന്നതിലും യുവതലമുറയുടെ ചിന്താശേഷി വളർത്തിയെടുക്കുന്നതിലും NCERT നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് രൂപീകരിച്ച 5-അംഗ വിദഗ്ധ സമിതിയാണ് പരിശോധനകൾ നടത്തുന്നത്. ദേശീയ ജലവൈദ്യുത കോർപ്പറേഷൻ മുൻ CMD ബൽരാജ് ജോഷി അധ്യക്ഷനായ സമിതിയിൽ ഒഡീഷ ജലവിഭവ വകുപ്പ് മുൻ മെമ്പർ സെക്രട്ടറി അശുതോഷ് ദാസ് ആണ് കേരളത്തിന്റെ പ്രതിനിധി. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
ഇന്നലെ വൈകിട്ട് കുമളിയിലെത്തിയ വിദഗ്ധ സമിതി അംഗങ്ങൾ ഇന്ന് രാവിലെ ബോട്ട് മാർഗം മുല്ലപ്പെരിയാറിലെത്തി. അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷിതത്വം, ഭൂകമ്പ പ്രതിരോധ ശേഷി, ചോർച്ചയുടെ അളവ്, സ്പിൽവേ ഷട്ടറുകളുടെ പ്രവർത്തനക്ഷമത തുടങ്ങിയ കാര്യങ്ങളാണ് സമിതി പ്രധാനമായും പരിശോധിച്ച് വിലയിരുത്തുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്ര പരിശോധന അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് കേരളം തുടർച്ചയായി ആവശ്യപ്പെട്ടിരുന്നു. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് ശേഷം സെപ്റ്റംബർ 2-3 തീയതികളിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. കോതമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ കേസിൽ 2022ലാണ് മുല്ലപ്പെരിയാറിൽ പുതുതായി സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചത്.
ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷക വാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൌമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 592 വിദേശികൾ ഉൾപ്പെടെ 3925 പേരെയാണ് കാണാതായത്. 11,000-ലധികം ആളുകളെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി തുടരുകയാണ്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ച വിദേശ പൌരന്മാരെ തിരിച്ചറിയുന്നതിനും മൃതദേഹങ്ങൾ കൈമാറാനും നടപടികൾ ആരംഭിച്ചതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. വിദേശ പൌരന്മാരുടെ മൃതദേഹങ്ങൾ കൈമാറുന്നതിന് നേപ്പാൾ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായി ചില മൃതദേഹങ്ങൾ നേപ്പാൾ ഗവൺമെന്റ് താൽക്കാലികമായി സംസ്കരിച്ചിട്ടുണ്ടെന്നും ഇത്തരം മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് DNA പരിശോധന നടത്തുമെന്നും എംബസി അറിയിച്ചു. കൊല്ലം സ്വദേശിനി പരവൂർ കോങ്ങാൽ സ്വദേശിനി സുനന്ദ മണി രാജനെ നേപ്പാളിൽ കാണാതായി. ചൈനീസ് എംബസിയിൽ വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോഴായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ലണ്ടനിൽ നിന്ന് 16 ദിവസത്തെ മാനസ സരോവർ യാത്രയ്ക്ക് കഴിഞ്ഞ മാസം 22-നാണ് ഇവർ പുറപ്പെട്ടത്. കവച് 4.0 പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ 170 കോടി രൂപ അനുവദിച്ചു. നോർത്തേൺ റെയിൽവേയുടെ മൊറാദാബാദ് ഡിവിഷനിലെ ശേഷിക്കുന്ന 712 കിലോമീറ്റർ പാതയിലാണ് ഇത് നടപ്പാക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം നടപ്പാക്കുന്നതിലൂടെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ ചടങ്ങിൽ അധ്യക്ഷനായി. കരിവണ്ടി യുഗത്തിൽ നിന്ന് വന്ദേഭാരത് കാലത്തേക്ക് ആരോഗ്യമേഖലയെ മാറ്റുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യമേഖലയിൽ പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്നും സമഗ്രമാറ്റം ഘട്ടംഘട്ടമായി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ പിലാത്തറയിലെ സന്നദ്ധ സംഘടനയായ ഹോപ്പിന്റെ 22-ാം വാർഷികവും സ്ഥാപക ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി ബിന്ദുകൃഷ്ണ നാളെ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ്. അങ്കണവാടികളിലൂടെ സേവനം ലഭിച്ചുവരുന്ന മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുകയുമാണ് ത്രൈമാസ ആരോഗ്യ പദ്ധതിയുടെ ലക്ഷ്യം. അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മലപ്പുറം ആദവനാട് പിലാത്തറ സ്വദേശി മുഹമ്മദ് ഷഫീഖാണ് മരിച്ചത്. ആദവനാട് പഞ്ചായത്തിലെ ചെലൂർ ഭരണകുളത്തിൽ കുളിച്ചതിൽ നിന്നാകാം അമീബ ശരീരത്തിൽ പ്രവേശിച്ചതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പ്രാഥമിക നിഗമനം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്നത് CPIക്ക് അർഹതപ്പെട്ട കാര്യമായതിനാലാണ് ചോദിച്ചതെന്നും അത് തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്നും CPI നിയമസഭാ കക്ഷി നേതാവ് കെ രാജൻ പറഞ്ഞു. ഈ ആത്മവിശ്വാസമാണ് സംസ്ഥാന സെക്രട്ടറി അടക്കം നേതാക്കളിൽ ഉള്ളതെന്നും രാജൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടതുമുന്നണിയെ തകർക്കുന്ന നീക്കം CPIയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. CPI നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുമോ എന്നത് ഇപ്പോൾ അറിയില്ലെന്നും ബിനോയ് വിശ്വം ഡൽഹിയിൽ പറഞ്ഞു. ഇന്നലെ അന്തരിച്ച സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കറിന്റെ സംസ്കാരം അല്പസമയത്തിനകം മാത്തോട്ടം ഖബർസ്ഥാൻ ജുമാ മസ്ജിദിൽ നടത്തും. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഓണക്കാലത്ത് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിച്ചതിനാൽ ഇന്നും നാളെയും റേഷൻ കടകൾക്ക് അവധി. സെപ്റ്റംബറിലെ വിതരണം മറ്റന്നാൾ ആരംഭിക്കും. പിങ്ക്, നീല, വെള്ള, ബ്രൌൺ റേഷൻ കാർഡ് ഉടമകൾക്ക് സെപ്റ്റംബറിലും കിലോയ്ക്ക് 26 രൂപ വില വരുന്ന സ്പെഷ്യൽ അരി ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. CPIM നിയന്ത്രണത്തിലെ കണ്ണൂർ ഇരിട്ടി നോർത്ത് മലബാർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിക്കെതിരെ വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്ന് സൊസൈറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 327 പേരിൽ നിന്ന് 23,93,000 രൂപ മാത്രമാണ് സമാഹരിച്ചത്. പണമടച്ചവർക്കെല്ലാം ഓഹരി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും ഓഹരി ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്ത് ഭാവി പ്രവർത്തനങ്ങൾ തീരുമാനിക്കുമെന്നും സൊസൈറ്റി ഭാരവാഹികൾ അറിയിച്ചു. തിരുവല്ല ഇരവിപേരൂരിൽ ഒപ്പമിരുന്ന് മദ്യപിച്ച സുഹൃത്തിനെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ രണ്ടുപേരെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ല കുടമലയിൽ വൈശാഖ് ബാബു, ഇരവിപേരൂർ സ്വദേശി ജോജു ജോൺ എബ്രഹാം എന്നിവരാണ് തിരുവല്ല പോലീസിന്റെ പിടിയിലായത്. കുളക്കാട്ടിൽ സ്വദേശി ജൂവൽ ജോണിനെയാണ് ഇവർ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ 7.8% സാമ്പത്തിക വളർച്ച 140 കോടി പൌരന്മാരുടെ കഠിനാധ്വാനത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയത്തിന്റെയും പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സമ്പദ്വ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വളർച്ചാപാതയിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിന് പ്രത്യേകമായി ഒരു കായിക സർവകലാശാല ആവശ്യമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്ര സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.